ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിത്തൽ ഇല്ലാഹി ഹനീഫൻ വലം യക്കുമിനൽ മുശ്രിക്കി എന്നുള്ള ആയത്ത് നഹ്ലിലെ 120-ാമത്തെ ആയത്. ആയത് നമ്മൾ പലതവണ കേട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു, ഖാനിത്തൽ ഇല്ലാഹി. ഇവിടെ ഖാനിത്തൽ ഇല്ലാഹി എന്നുള്ളതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം ഇതാണ്, മുദീമൻ ലി ത്വഅത്തി റബ്ബിഹി, തന്റെ റബ്ബിന് വേണ്ടി സ്ഥിരമായിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ഖാലിത്തൽ ഇല്ലാഹി എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്. ഖാലിത്തൽ ഇല്ലാഹി, അപ്പൊ ഇതിന്റെ ഒരു തഫ്സീർ അതാണ്, നിരന്തരമായിക്കൊണ്ട് അമലുകൾ ചെയ്യുക. മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പല സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ തഹരീമിലെ 12-ാമത്തെ ആയത്തിൽ അവരെ കുറിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, വക്കാനത്ത് മിനൽ ഖാനിത്തീൻ, അവർ ഖാനിത്തീങ്ങളിൽ പെട്ടവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം തഫ്സീറുകൾ വന്നിട്ട്, അതിലൊരു തഫ്സീർ എന്ന് വെച്ചാല് വക്കാനത്ത് മിനൽ ഖാനിത്തീൻ എന്നുള്ളതിൽ ഒരു തഫ്സീർ വന്നിട്ടുള്ളത് അൽ മുദാവിമീന അല തഅത്തിഹി എന്നുള്ളതാണ്. ബിഹഷ്യത്തിൻ വഖുശൂഇൻ, ഭയഭക്തിയോട് കൂടിയിട്ട് അള്ളാഹുവിന് നിരന്തരമായി എല്ലാ സമയത്തും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ തഫ്സീർ വന്നിട്ടുള്ളത്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ള പലരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ചരിത്രത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പതിവായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിരന്തരമായിട്ട് അത് പതിവാക്കുക എന്നുള്ളതാണ് സൽക്കർമ്മങ്ങൾ. ഇതേപോലെ തന്നെ മാരിജിലെ 23-ാമത്തെ ആയത്, അതിൽ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അറിയോ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ ഉള്ള നിസ്കാരത്തിന്റെ കാര്യത്തിൽ ദായിമീങ്ങളായിരിക്കും. ദായിമി എന്ന് പറഞ്ഞാൽ കുറച്ചെടുത്തിട്ട് ഒഴിവാക്കുക എന്നുള്ള അർത്ഥമല്ല, അത് പതിവാക്കുന്ന ആളുകളായിരിക്കും. ഇതേപോലെ തന്നെ അതിലെ 34-ാമത്തെ ആയത്ത് വല്ലദീനഹും അല സ്വലാത്തിഹിം യുഹാഫിലൂൻ എന്ന് കാണാം. അവരുടെ നമസ്കാരം യുഹാഫിലൂൻ, ഹാഫിലിങ്ങളായിരിക്കും. ഇതൊക്കെ ഇതിന്റെ അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആയത്തുകളുടെ തഫ്സീറുകൾ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാല് അപ്പൊ ഇത് ചില പ്രവാചകന്മാരുടെ സിഫത്തായിട്ട് വസ്ഫായിട്ട് എടുത്ത് പറഞ്ഞു. പ്രത്യേകിച്ച് മറിയം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു. അപ്പോൾ പതിവായിട്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചാണെങ്കിലും എന്ത് ചെയ്യുക, അത് പതിവാക്കുക എന്നുള്ളതാണ്. എന്തിനേക്കാൾ നല്ലത്, ഏറ്റവും പെർഫെക്റ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്നാൽ സാധാരണ സംഭവിക്കാറുള്ളത് എന്താ വെച്ചാല് ചില ആളുകൾക്ക് ആവേശമാണ്, അത് ഇബാദത്തുകളുടെ കാര്യത്തിലല്ല പല കാര്യങ്ങളിലും, ഇപ്പൊ ദഅവത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ആവേശത്തോടു കൂടി വരുന്ന ചില ആളുകളെ കാണാം. പിന്നെ അവരൊരു 6 മാസം കഴിഞ്ഞ് പിന്നെ അവരെ കാണൂല. ഇതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം, എൽമിന്റെ കാര്യം, അപ്പൊ അത് യഥാർത്ഥത്തിലൊരു നല്ല രീതിയല്ല എന്നുള്ളതാണ്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ സുന്നത്തായിട്ടുള്ളത് മുസ്തഹബായിട്ടുള്ളത് എന്താ വെച്ചാല് കുറച്ചാണെങ്കിലും അത് പതിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഒഴിവാക്കി പോകുന്നതിനേക്കാൾ നല്ലതെന്താണ്, നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളെങ്കിലും അത് കൂടുതൽ അത് പതിവാക്കി ചെയ്യുക, കൂടുതൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണെന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില ഹദീസുകൾ കാണാം, ആയിഷ റളിയല്ലാഹു തആല എന്ന് ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാ, കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വ മുഹാ വൈൻ ഖല്ല. ഈ പദം പ്രത്യേകം ശ്രദ്ധിച്ചോ, കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. എന്താ പറഞ്ഞത് ഹദീസില്, വൈൻ ഖല്ല, കുറച്ചുള്ളൂ എങ്കിലും അത് പതിവാക്കുന്ന കാര്യങ്ങൾ, പതിവാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന് എന്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. ഒരു ഹദീസ്, ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാണ്. വേറെ ഹദീസില് ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, കൈഫ കാന അമലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ കാന യഖസ്സു ഷൈഅ മിനൽ അയ്യാമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൽ എങ്ങനെയായിരുന്നു, ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായ ഇബാദത്തുകൾ, മറ്റാരും ചെയ്യാത്ത ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല ഇല്ല, കാന അമലുഹു ദീമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൽ ദീമത്തായിരുന്നു. എന്താണ് ദീമത്ത് എന്ന് പറഞ്ഞാൽ, ദീമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നാൽ മത്തറുൽ മുസ്തമിറു ഫി, തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മത്തറ് മഴക്കാണ് എന്ത് പറയുന്നത്, ദീമത്ത് എന്ന് പറയുന്നത്. മീൻ ഖൈരി ബർക്കിൻ വലാറാജി, ആ മഴക്ക് ശാന്തമായി പെയ്യുന്ന മഴയായിരിക്കും, ഇടിയോ മിന്നലോ അല്ലാതെ ശാന്തമായിട്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കാണ് എന്ത് പറയുക, ദീമത്ത് എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ എന്തായിരുന്നു, ദീമത്തായിരുന്നു. പിന്നീട് അത് ഭാഷയിൽ അങ്ങനെ പ്രയോഗിച്ചു, എന്തോ ഒരു കാര്യം തുറച്ചേരി ചെയ്യുന്നതിന് ധീമത്ത് എന്ന് പ്രവചിച്ചു. നമുക്കറിയാം പെട്ടെന്ന് ഉണ്ടാകുന്ന മഴ ശക്തമായിട്ട് കുത്തിച്ചൊരിഞ്ഞിട്ട് മഴ പെയ്യും, ഒരു 10 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഉണ്ട് മഴ കൊണ്ട് തീർന്നു പോകും, അതല്ല ഉദ്ദേശിക്കുന്നത്. ശാന്തമായിട്ട് തുറച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കാണെന്ന് പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലിനെ അതിനോടാണ് ഉപമിച്ചത്, ഈ ഹദീസും ബുഖാരി ധരിച്ചത് തന്നെയാണ്. ഇതേപോലെ തന്നെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ അമില അമലൻ അസ്ബതഹു എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അസ്ബതഹു, അതിനാണ് സ്ഥിരപ്പെടുത്തും. സ്ഥിരപ്പെടുത്തുന്ന പറഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കൂല, അത് സ്ഥിരമായിട്ട് ചെയ്യും. ഈ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ കാണാം. അങ്ങനെ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ, അതിന്റെ ഷറഹുകൾ വന്നിട്ടുണ്ട്, നിരവധി ഹദീസുകൾ കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരിക്കാറുണ്ട്. ആദ്യത്തെ പത്തിലിരുന്നു, പിന്നെ റമദാന്റെ നടുത്ത പത്തിലിരുന്നു, പിന്നെ പറഞ്ഞു ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണെന്ന് പറഞ്ഞു, ഞാൻ അവസാനത്തെ പത്തിലിരുന്നു. അങ്ങനെ ഒരു വർഷം ഇത്തികാഫ് ഇരിക്കാൻ പറ്റാതെ പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷവ്വാലിൽ ഇത്തികാഫ് ഇരുന്നു. അപ്പൊ റസൂലുള്ളാഹി അത് പതിവായിട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഇത്തികാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷവ്വാലിൽ അത് ഖളാക്കി. ഇതേപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് ശേഷം നിസ്കരിച്ചു. അപ്പൊ അസറിന് ശേഷമുള്ള നിസ്കാരത്തെ വിരോധിച്ചിട്ടുണ്ട്, അതിന്റെ ഷറകളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അവർ ഈ കാര്യത്തെ പറ്റി അന്വേഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചാണല്ലോ അസറിന് ശേഷമുള്ള രണ്ടരക്കാത്ത നിസ്കാരം, പിന്നെന്തിനാ നിസ്കരിച്ചത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുൽ ഖൈസ് ഗോത്രക്കാര എന്റെ അടുത്ത് വന്നിരുന്നു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു, ഞാൻ ചില കാര്യങ്ങൾ വ്യാപൃതനായി. അങ്ങനെ ലുഹറിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റാതെ വന്നു. ഫഹുമ ഹാത്താനി, ആ രണ്ടരക്കാലത്ത് എന്ത് ചെയ്തു? ഞാൻ അസറിന് ശേഷം നിസ്കരിച്ചതാണ്. ഇത് ബുഖാരിയുടെ മുസ്ലിമിലെ റിപ്പോർട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹറിന് ശേഷമുള്ളത് പതിവാക്കി ചെയ്യും. അങ്ങനെ അത് നഷ്ടപ്പെട്ടപ്പോ എന്ത് ചെയ്തു? അത് നിസ്കരിക്കാൻ സാധിക്കാതെ വന്നപ്പോ എന്ത് ചെയ്തു? അത് പതിവാക്കുക എന്നുള്ളതാണല്ലോ. റസൂലുള്ളാഹിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പറഞ്ഞത് ധീമത്താണ്, അദ്വമഹു, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു, അസ്ബതഹു എന്നാ പറഞ്ഞത്. അപ്പൊ അതെന്ത് ചെയ്തു? അസറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിക്കുകയാണ് ചെയ്തത്, ആ രണ്ടരക്കാലത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കും, പതിവായിട്ട് രാത്രി നിസ്കരിക്കും. അങ്ങനെ രാത്രി നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യും? അത് പകൽ നിസ്കരിക്കും, 11 ഉള്ളത് 12 റക്അത്ത് നിസ്കരിക്കും, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഒഴിവാക്കൂല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അമൽ എന്തായിരുന്നു? ധീമത്തായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ പോലെ, മറിയം അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അമലുകൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ 12 റക്അത്ത്, ഇപ്പൊ ഒരാൾ 5 നിസ്കരിക്കുന്നതെങ്കിൽ 6 നിസ്കരിക്കണം, പകലിലാകുമ്പോൾ ഇരട്ടാക്കണം എന്നുള്ളതാണ് അതിന്റെ പിന്നെ നിയമം വന്നിട്ടുള്ളത്. നമ്മള് നമുക്ക് പിന്നീട് ഒരിക്കലും വിശദീകരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, അത് പകൽ നിർവഹിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരത്തിലുള്ള അമലുകൾ എന്ത് ചെയ്യും? ഇബാദത്തുകൾ അത് പതിവായി ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ആയിരുന്നു സഹാബത്തിന്റെ വിഷയത്തിലുള്ള നിലപാടും. കാരണം ഇതിന്റെ ഒരു പിന്നെ ഇത് പിന്നെ നമ്മുടെ ദീനി എന്നുള്ളത് എന്താണ്? ഒരിക്കലും പ്രയാസമാക്കരുത്, അത് നമ്മുടെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുത്. അതിനെ വിരോധിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഇടങ്ങാറായിട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കണില്ല. അപ്പൊ ചില ആളുകൾക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശമാണ്, ആ ആവേശം കഴിഞ്ഞോടുകൂടി പിന്നെ അവരെ തെരഞ്ഞാൽ കാണൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ റമദാനിൽ ഖുർആനെ ഖത്തമ ചെയ്ത ആളുകളുണ്ട്, ഒന്നിലധികം ഒന്ന് ഖത്തമ ചെയ്ത ആളുകളുണ്ട്, ഒന്നിലധികം ഖത്തമ ചെയ്ത ആളുകളുണ്ട്, പക്ഷെ അതോടുകൂടിയിട്ട് അത് സ്റ്റോപ്പായി. അതേപോലെ തന്നെ തറാവി കൃത്യമായിട്ട് മുടങ്ങാൻ നിസ്കരിച്ച ആളുകളുണ്ട്, പക്ഷെ തറാവി റമദാൻ കഴിഞ്ഞതോടുകൂടിയിട്ട് തറാവി അവസാനിച്ചു. അതേപോലെ തന്നെ റവാത്തിബുകൾ കൃത്യമായിട്ട് നിസ്കരിച്ച ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഖുർആൻ ഓരോ മാസം നമുക്ക് ഖത്തമ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിനൊരു നിശ്ചിത ടൈം വെക്കുക, ഒരു 20 പേജ് ഓതണം ഒരു മാസമെങ്കിലും ചുരുങ്ങിയത് ഖത്തമ ചെയ്യണമെങ്കിൽ, അതൊരു 10 പേജ് ആക്കുക. അപ്പൊ അങ്ങനെ ഒരു മാസം നമ്മൾ ചെയ്തിട്ട് അത് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസം 20 പേജ് ഓതാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 10 പേജ് ഓതുക, അല്ലെങ്കിൽ 5 പേജ് എല്ലാ ദിവസവും. ഇതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് മനസ്സിലാണ്ടല്ലോ. ഇതാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മളൊരു ആവശ്യത്തിൽ ഖുർആൻ ഒന്നിച്ചോണ്ട് മതി. ചില ആളുകൾ അങ്ങനെയുള്ള ചില കിതാബ് പഠിപ്പിക്കും, പറയും ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കണം എന്നാണ് പറയും, പിന്നെ അടുത്ത ദിവസം അവരെ കാണൂല, ഭയങ്കര ആവശ്യത്തിൽ ഇൻട്രസ്റ്റിൽ കിതാബൊക്കെ പിടിച്ചിട്ട് വരും. തദ്ദത് ഒരായത്ത് ഇപ്പൊ ദുറൂസുൽ മുഹിമ നമ്മൾ എടുക്കുന്നുണ്ട്, വളരെ കുറച്ച് 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 എടുക്കുന്നത്. അതൊരൊറ്റ അടിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാല് അത് ഒഴിവാക്കും. ഇതിന്റെ ഒരു പിന്നെ പ്രത്യേകത എന്താ വെച്ചാല്, അത് പിന്നെ എന്താണ്, അയാൾക്ക് പ്രയാസകരമായിട്ട് തോന്നും. പ്രയാസകരമായിട്ട് തോന്നുമ്പോൾ അത് മടുപ്പാവും, മടുപ്പാകുമ്പോൾ എന്താ ചെയ്യാം? അത് ഒഴിവാക്കും, അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമൽ ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിന് മടുപ്പില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് കുറച്ചാണെങ്കിൽ അത് പതിവാക്കി ചെയ്യുക. നമുക്ക് ഒരു ദിവസം ഒരു 5 പേജ് ഓതാൻ പറ്റുമെങ്കിൽ അഞ്ച് പേര് നമ്മൾ പതിവാക്കുക. ഇനി കുറേ സുന്നത്തുകളൊന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? റവാത്തിബുകൾ, അത് നമ്മളൊരു തീരുമാനം എടുക്കുക. റവാത്തിബുകൾ എന്തായാലും നിസ്കരിക്കും, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതേപോലെ തന്നെ അതല്ലാത്ത ചില സുന്നത്തുകൾ, ഇപ്പോൾ ദുഹാ നിസ്കാരം, അത് നമ്മളാണ് പതിവാക്കുക. അതേപോലെ തന്നെ ദർസുകൾ, ഇപ്പോൾ എത്രയും ആളുകളെ നമുക്കറിയാം അവരിട്ടെറിഞ്ഞു പോയത് നമുക്ക് കാണാം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ ലുക്മാൻ എടുക്കുന്നുണ്ട്, എന്താ ഒരു രണ്ട് ക്ലാസ്സോടാണ് തീർത്താ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും, നമ്മൾ തീർക്കൂല. അങ്ങനെ ഒരു ആവേശം കയറിയിട്ട് തീർക്കേണ്ടതല്ലാതെ, അത് ഒരായത്താണെങ്കിൽ ഒരായത്ത്, അതിങ്ങനെ ഓരോ ആഴ്ച. നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ തന്നെ അങ്ങനെയല്ലേ, ചില ആളുകളൊക്കെ കാറുണ്ടാവും, സ്വന്തം വീട്ടിൽ കാറുണ്ടാവും, ഇന്നലെ ഡ്രൈവിംഗ് പഠിക്കാൻ തരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്, പക്ഷെ നടക്കൂല. നമ്മളൊരു ഡ്രൈവിങ്ങിന് നമ്മളൊരു സ്ഥിരമായിട്ട് നമ്മൾ ചേരുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ അരമണിക്കൂറെ പഠിപ്പിക്കുള്ളൂ, പക്ഷെ വളരെ പെട്ടെന്നാണ് അത് പഠിച്ചെടുക്കുന്നത്. അത് ദുനിയാവിന്റെ കാര്യങ്ങൾ പോലും ഇങ്ങനെയാണ്, നമ്മളത് ആവേശം കൊണ്ട് ചെയ്താൽ നോക്കിയാൽ അത് അതിന്റെ നേരായ രൂപത്തിൽ നടക്കും, നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പോവുക ചെയ്യുക. ദുനിയാവിന്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്കറിയാം, അത് കഴിയില്ല. അപ്പൊ നമ്മൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലം വീട്ടിലേക്ക് കയറുന്നു, ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്ന ആളാണ്, തദക്കുറു മിൻ സ്വലാത്തിഹ, ആ സ്ത്രീ ചെയ്ത ഇബാദത്തുകളെ കുറിച്ച് ഇങ്ങനെ സനാഹ് ചെയ്ത് പറയുന്നു. വലിയ കാര്യത്തിൽ സംസാരിക്കണം, ധാരാളം നിസ്കരിക്കണ പെണ്ണാണ്, ധാരാളം നോമ്പ് കൊടുക്കണ പെണ്ണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംസാരം സ്റ്റോപ്പ് ചെയ്യും. അലൈക്കും ബിമാ തുത്തീക്കോൻ, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് എന്ത് ചെയ്യുക, സാധിക്കുന്നത് നിങ്ങൾ എടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നത് വരെ അള്ളാഹുവിനും മടുപ്പുണ്ടാവില്ല. നിങ്ങൾ എത്ര കുറച്ച് അമല് ചെയ്താലും ശരി, അള്ളാഹു അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അമല് ചെയ്യും, നിങ്ങൾ ആ ചെയ്യുന്ന അമലിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വഖാൻ അഹബ്ബദ്ദീൻ ഇലൈഹി മാ ദാവമ അലൈഹി സാഹിബ്, എന്നിട്ട് ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഈ ദീനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഒരാൾ പതിവായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലാണ് ഇത് കാണുന്നത്, ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി ഈ സംഭവത്തെ വിശദീകരിച്ചിട്ട് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി പറയുന്നത്, അന്നഹു യംബഗീ ലിൽ ഇൻസാനി അല്ലാ യജ്ഹദ നഫ്സഹു ബിത്താഅ വകസറത്തിൽ അമലി, ധാരാളം അമലുകൾ ചെയ്തിട്ട് ഇബാദത്തുകൾ ചെയ്തിട്ട് ഒരാൾ എന്ത് ചെയ്ത്, സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കരുത്. കാരണം ഫൈനഹു ഇദാ ഫഅല ഹദ മല്ല, അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് മടുക്കും, അത് ശരിയല്ലേ? ഇപ്പൊ എത്ര ആളുകൾ ഇങ്ങനെ ഒരു ഖത്മ ചെയ്യണമെന്ന് കരുതിയിട്ട് 20 പേജ് ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ മടുത്തിട്ട് എന്ത് ചെയ്യും, പലരും പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോവും, പലർക്കും പൂർത്തിയാക്കാൻ പറ്റൂല. അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഇൽമു പഠിക്കുന്ന കാര്യമാണെങ്കിലും ദഅവത്തിന്റെ രംഗത്തുള്ള കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഇബ്നു സൈമി പറയണം, ഈ സംഭവത്തെ വിശദീകരിച്ചിട്ട് ഇബ്നു സൈമി എന്നാലും പറയണം, അങ്ങനെ ചെയ്താൽ എന്താവും, അല്ല മടുക്കും, സുമ്മ തറക്ക, പിന്നെ അതുകൊണ്ട് ഒഴിവാക്കും. വകൗനുഹു യബ്ഖ അലൽ അമലി വലു ഖലീലൻ മുസ്തമീറൻ അലൈഹി അഫ്ളൽ, എന്നാൽ അതിനേക്കാൾ നല്ലത് എന്താണ്, കുറച്ചാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എന്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്നാര് പറയണം, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയണം. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ, നീ ഒരാളെ പോലെ ആകരുത്. അബ്ദുല്ലാഹി അംർ ബിൻ റളിയല്ലാഹുവിനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വസീയത്താണ്, ഒരാളെ പോലെ ആകരുത്. ആരാണ് ആള്? കാന യഖൂമുൽ ലൈല ഫതറഖ ഖിയാമൽ ലൈൽ, അയാൾ ആദ്യ രാത്രി നിസ്കരിച്ചിരുന്നു, പിന്നീട് അതുകൊണ്ട് ഒഴിവാക്കി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ അതിനെ ദമ്മ് ചെയ്യുന്നുണ്ട്, ഒരാൾ അമൽ ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് ഒഴിവാക്കുക. അപ്പൊ ഒരാൾ ആദ്യ രാത്രി നിസ്കരിച്ചിരുന്നു, പിന്നെ അതുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരാളെ പോലെ ആകരുത് എന്നുള്ളത് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാണ്, നസീഹത്ത് കൊടുക്കുകയാണ്. ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ ഫത്വൽ ബാരിയിൽ പറഞ്ഞു, വഫീഹി ഇസ്തിഹ്ബാബു അദ്ദവാം അലാമ ഇതാദഹുൽ മർഉ മിനൽ ഖൈരി മിൻ ഗൈരി തഫ്രീത്തിൻ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാല്, ഒരു കാര്യം ഒഴിവാക്കാതെ പതിവായി ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാം. അതേപോലെ വയസ്തൻബിത്തു മിൻഹു കറാഹ ഖത്വൽ ഇബാദ വൈലം തക്കുൻ വാജിബ, ഒരു ഇബാദത്ത് അത് വാജിബല്ലെങ്കിലും അത് ഒഴിവാക്കുന്നത് കറാഹത്താണ് എന്നുള്ളത്, ആ ഇബാദത്ത് ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാം. വാജിബ് എന്തായാലും സ്ഥിരമായിട്ട് ചെയ്യണം, അതിൽ പിന്നെ അതില്ലല്ലോ. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഫറളായിട്ടുള്ള കാര്യങ്ങൾ, അതങ്ങനെ തന്നെ. ഈ പറയുന്നത് സുന്നത്തായ കാര്യങ്ങൾ പ്രത്യേകിച്ചും. അപ്പൊ സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് ഒഴിവാക്കുക എന്നുള്ളത് എന്തല്ല, ഇഷ്ടമുള്ള കാര്യമല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കുറച്ച് മതി, കുറച്ചാണെങ്കിൽ എന്ത് ചെയ്യുക, അത് പതിവാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു രീതി നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ഒരിക്കലും തിട്ടറിഞ്ഞിട്ട് പോകില്ല. ഇപ്പോ പലരും നമ്മൾ മുന്നിൽ കാണാം, ഭയങ്കര ആവേശമായിരിക്കും അല്ലത്. രണ്ടും നാല് മാസം കഴിഞ്ഞാൽ ഓല തിരിഞ്ഞാൽ കാണില്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഈ ഒരു രീതിയായിരുന്നു ഈ വിഷയത്തില് സഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ല ഉമ്മു ഹബീബ റളിയല്ലാഹു തആല, ഒരാൾ ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ച ഒരാൾക്ക് സ്വർഗം നിർബന്ധമായി. അയാള് സ്വർഗം ഒരു രൂപായത്തില്, ഒരു രൂപായത്തില് കാണാം സ്വർഗത്തിലൊരു വീടായി. 12 റക്അത്ത് ഒരു ദിവസം ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കി കൊടുക്കപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഫർളിനെ കുറിച്ചല്ല പറയണത്, സുന്നത്തിനെ കുറിച്ച്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് ആരാണ്? ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ റഹ്മത്തുള്ളാഹി പറയണ റളിയല്ലാഹു തആല പറയണ ഫമാ തറക്തുഹുന്ന മുൻ സമിഅതുഹുന്ന മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. കണ്ടോ, 12 റക്അത്ത് സ്വർഗത്തിലൊരു വീട്, അത് പതിവാക്കുക എന്നുള്ളതാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇത് കേട്ടതിന് ശേഷം ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു ഹബീബയിൽ നിന്ന് ആ ഹദീസ് കേട്ടതാരാണ്? അൻബസ, അൻബസ റളിയല്ലാഹു തആല. അദ്ദേഹം പറയാണ് ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ. ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല, ഞാനത് ഒഴിവാക്കിയിട്ടില്ല. അംബസയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതാരാണ്? അംബർ ബിൻ ഔസ്. അദ്ദേഹം പറയണം മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംബസ. അംബസയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല. എത്ര ആൾക്കാരായി? അംബർ ബിൻ ഔസ്. അദ്ദേഹം കേട്ടത് അംബസയിൽ നിന്ന്, അംബസ കേട്ടത് ഉമ്മു ഹബീബയിൽ നിന്ന്. അപ്പൊ ഇതായിരുന്നു അവരുടെ രീതി. ഇത് മുസ്ലിമിലെ റിപ്പോർട്ടാണ്, അതിന് ഒരുപാട് ഷറഹുകൾ വന്നിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, അവരൊരു കാര്യം കണ്ടോ, അവരത് പതിവായിട്ട് ചെയ്യുന്നത് കണ്ടോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് വന്നിട്ട് പരാതി പറഞ്ഞു, വീട്ടിലൊരു വേലക്കാരനെ നിശ്ചയിച്ചായിരുന്നു, കാരണം വെള്ളം ഏറ്റിക്കൊണ്ടിരണം. അതുകൊണ്ടൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു, അതിനേക്കാൾ ഖൈർ ആയത് ഞാൻ പറഞ്ഞുതരാം, അതിനേക്കാൾ ഖൈർ ആയത്. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം പിന്നെ അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇതവർ പതിവാക്കി. ഇതിപ്പോ എത്ര സമയം വേണ്ടി വരും? നേരത്തെ ഇപ്പൊ 12 റക്അത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ. അപ്പൊ അത് പതിവാക്കുക, ഇത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിനുശേഷം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഫമാ തറക്തുഹ ബഅദു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഉടനെ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ആ ഒഴിവാക്കിയിട്ടില്ലേ, വലാ ലൈലത്തു സിഫീൻ, അങ്ങനെയാണെങ്കിൽ സിഫീൻ യുദ്ധത്തിന്റെ അന്നോ? സിഫീൻ, സിഫീനിന്റെ രാത്രിയിലോ? സിഫീൻ മനസ്സിലായല്ലോ, അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തതാണ് സിഫീൻ യുദ്ധം. അറിയാലോ സിഫീൻ യുദ്ധം, അന്ന് യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഒരാൾ ചോദിക്കണം, ആ എന്നാ അതൊന്ന് കാണണല്ലോ, അങ്ങനെയാണെങ്കിൽ സിഫീന്റെ രാത്രി അത് ഒഴിവാക്കിയിട്ടുണ്ടാവല്ലേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വലാ ലൈലത്ത് സിഫീൻ, അന്ന് യുദ്ധം നടന്ന രാത്രിയിലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാ, മനസ്സിലാണല്ലോ. യുദ്ധം സിഫീൻ യുദ്ധം, ആ സിഫീൻ യുദ്ധത്തിന്റെ അന്ന് പോലും ഈ പറഞ്ഞ ദിക്റുകൾ ഉണ്ടല്ലോ. നമ്മളൊക്കെ നല്ല ബെഡിലാണ്, എ സി റൂമിലാണ് അല്ലേ, അള്ളാഹുവിന്റെ എല്ലാ നിഅമത്തുകളും ആസ്വദിച്ചിട്ട്. നമുക്ക് ഈ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇടക്കിടക്ക് അൽഹംദുലില്ലാ പറയാന്നുള്ളതാണ്. അമലുകളിലൊന്നും ചിലപ്പോൾ കണ്ടോളണമെന്നില്ല അല്ലേ. ഖുർആൻ പഠിക്കണോടത്തില്ല, ഹദീസ് പഠിക്കണോടത്തൊന്നുമില്ല. അപ്പൊ അലി റളിയല്ലാഹു പറയാണ് ആ സിഫീൻ യുദ്ധത്തിന്റെ അന്ന് പോലും ചെയ്തിട്ടില്ല, ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയണം. മിഅ്റാജിന്റെ അന്ന്, ഇനി അതെല്ലാം സ്വപ്നത്തിലാണെന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് ബിലാൽ ഇങ്ങനെ നടന്നു പോവാ. ബിലാൽ റളിയല്ലാഹു, ബിലാൽ ഇങ്ങനെ നടക്കുന്ന സൗണ്ട് കേട്ടു. ഹദീസിൽ വന്നിട്ടുള്ളത് ദഫ്ഫന അലൈക എന്നുള്ളതാ, ചെരുപ്പിട്ട് ഇങ്ങനെ നടന്നു പോണ ശബ്ദം, കാലടിന്റെ ശബ്ദം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് ചോദിച്ചു, എന്തൊരു അമലാ ചെയ്യണത്? അത് പല ഷറഹുകളിലും ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകണില്ല. നീ എന്തൊരു അമലാണ് ചെയ്യുന്നത്? കാരണം എന്താ? ഫൈനി സമയത്ത് ദഫനായാലേക്ക് വൈന യദയ്യ ഫിൽ ജന്ന, എനിക്ക് മുമ്പ് സ്വർഗത്തിൽ നീ നടന്നു പോകുന്ന സൗണ്ട് ഞാൻ കേട്ടല്ലോ. ബിലാലിനോട് ചോദിക്കണം. ബിലാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, ഞാൻ ചെയ്ത അമലെന്തോ വെച്ചാല് അന്നീല മതഹർ തഹൂറൻ ഫീ സാഅത്തി ലൈലിൻ അവ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബലി അനുസല്ലിയ. ഞാന് രാത്രിയും പകലും ദിവസം ഓരോ സമയത്ത് ഞാൻ ഉദു കൊടുക്കുക. ഉദു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ എനിക്ക് നിശ്ചയിക്കപ്പെട്ടത്, എഴുതപ്പെട്ടത് ഞാൻ നിസ്കരിക്കും. എന്നെ പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് ഉദുവിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം. അങ്ങനെ ആ ഉദു എടുത്തതിന് ശേഷം ഞാനത് നിസ്കരിക്കും. ഇതാണ് അദ്ദേഹം ചെയ്തിരുന്ന അമലെ. ഇത് അദ്ദേഹം പതിവായിട്ട് ചെയ്യുമെന്നുള്ളത്. ഉതുകൊടുക്കുക, അവിടെ രണ്ടരക്കാലം നിസ്കരിക്കും. ഉതുകൊടുക്കുക, അവിടെ നിസ്കരിക്കും. അതേത് സമയത്താണെങ്കിലും. അപ്പൊ അദ്ദേഹം അത് പതിവാക്കുമെന്നുള്ളത് ബുഖാരിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അദ്ദേഹം അത് പതിവാക്കിയെന്നുള്ള രണ്ടരക്കാലം നിസ്കരിക്കാൻ എത്ര പണിയുണ്ടാവും? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, റമദാൻ ഖത്മ ചെയ്ത ആളുകൾ അവിടെ ഖുർആൻ തന്നെ അവർ ഓത്തന്നെ നിർത്തി. അത് നല്ല രീതിയല്ല നടത്തം. ഒരു മാസം കൊണ്ട് ഖത്മ ചെയ്യണ്ട, രണ്ടു മാസം എടുത്തോ, മൂന്ന് മാസം എടുത്തോ, നാല് മാസം എടുത്തോ. പക്ഷെ നമ്മൾ ഒരു ആവേശത്തിൽ ചെയ്തിട്ട് അത് ഒഴിവാക്കുന്നത് എന്തല്ല, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിനൊരു എതിരാണ്. കാരണം എന്താ, അവിടെ എടുത്തൊരമല ഒരാൾ ഒഴിവാക്കുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ്. നമ്മളൊരു അമൽ എടുത്തു പോരുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുന്നത് ശരിയല്ല. അപ്പൊ കുറച്ചാണെങ്കിൽ എന്താ ചെയ്യുക, അത് പതിവായി ചെയ്യുന്നതാണ് എന്ത്, അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഹദീസുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വിത്തറാണെങ്കിലും ഖുർആൻ പാരായണമെങ്കിലും നമ്മൾ ദീന് പഠിക്കുമ്പോൾ വിത്തർ മൂന്നര റക്അത്ത് നിസ്കരിച്ചാൽ മതി. പതിനൊന്നര റക്അത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഏറ്റവും അഫ്ദല തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ റമദാൻ കഴിഞ്ഞ ആവേശത്തിൽ രണ്ടോ മൂന്നോ ദിവസം പതിനൊന്ന് നിസ്കരിച്ചിട്ട് അതുകൊണ്ട് ഒഴിവാക്കും, പിന്നെ രാത്രിസ്കാരം തന്നെ അല്ല. അതല്ല പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അമൽ കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യുന്നതാണ് എന്തിനേക്കാൾ നല്ലത്, കൂടുതൽ എടുത്തിട്ട് അത് ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലതെന്നാ പറയുന്നത്. കാരണം അങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മടുപ്പ് വരും, അപ്പൊ അത് ഒഴിവാക്കും. അത് ശരീരത്തിന് അവന് ക്ഷീണിപ്പിക്കലാണ്, പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. അപ്പൊ അതാണ് ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. നിങ്ങൾക്ക് ചെയ്യുന്നത് കുറെ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾക്ക് ചെയ്യുന്നത് അത് പതിവാക്കി ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്താൽ മതി, അതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് സുദീർഘമായിട്ടുള്ള ഹദീസിൽ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ് വലവ് കാന യുസല്ലി മിനൽ ലൈലി. അബ്ദുള്ള രാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നല്ല ആളാകുമായിരുന്നു. അബ്ദുള്ള, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, രാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നല്ല ആളാകുമായിരുന്നു. നിഅമർ റജുൽ എന്ന് പറഞ്ഞത് എത്ര നല്ല മനുഷ്യനാകുമായിരുന്നു. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നു, ഫകാന ബഅദുല യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല. ഈ ഹദീസ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം കേട്ടതിന് ശേഷം രാത്രി വളരെ കുറച്ചേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ബുഖാരിന്റെ റിപ്പോർട്ടാ. അതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, സുഹരി പറഞ്ഞതായിട്ട് കാണാം, ഫക്കാൻ അബ്ദുള്ള ബഅദ ദാലിക യുക്സീറു സ്വലാത്ത മിനൽ ലൈലി. അതിനുശേഷം അബ്ദുള്ള എന്ത് ചെയ്യും, രാത്രി നിസ്കാരം അദ്ദേഹം അധികരിപ്പിക്കാറുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ വളരെയധികം നിസ്കരിക്കാറുണ്ടായിരുന്നുള്ള റിവായത്തുകൾ കാണാം. അപ്പൊ മൂന്നാണെങ്കിൽ എന്ത് ചെയ്യാം, മൂന്ന് മതി, അത് പതിവാക്കുക. റവാത്തിബുകളാണെങ്കിൽ അത് പതിവാക്കുക. സദഖ കൊടുക്കുന്നതാണെങ്കിൽ അത് പതിവാക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നതാണെങ്കിൽ അത് പതിവാക്കുക. എല്ലാം എല്ലാം നമ്മൾ ദീന് പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ അത് പതിവാക്കുന്നതാണ്. എന്ത്, നമ്മൾ പെട്ടെന്നൊരു ആവേശത്തിൽ ചെയ്തിട്ട് അത് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ് ചെയ്യേണ്ടത്, കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യുക എന്നുള്ളത്. അതിലാണ് ഖൈറുള്ള, അതിന്റെ ഹിക്മത്തുകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലാണ് ഖൈറുള്ള, കാരണം അള്ളാഹുവിനുമായിട്ട് ഒരു നിരന്തര ബന്ധം ഉണ്ടാകും, ദിക്റുകൾ ഉണ്ടാകും. കുറച്ചാണെങ്കിലും ആ ദിക്റുകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അയാൾക്ക് ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, ഹിക്മത്തുകൾ വേറെ ഹദീസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഒക്കെ പിന്നെന്താണ് വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്, എന്ത് കുറച്ചാണെങ്കിലും എന്ത് ചെയ്യാം, പതിവ്. അത് ഏറ്റവും പൂർണ്ണ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഖൈർ. പക്ഷെ അത് പകുതി ഒഴുക്കി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വിട്ടിട്ട് പോകരുത് നടത്തും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് അതിന് നമ്മളൊരു ടൈം നിശ്ചയിക്കുക, ഒരു സമയം നിശ്ചയിക്കുക, ഒരു വക്ത് നിശ്ചയിക്കുക, ഒരു നിശ്ചിത ഭാഗം നിശ്ചയിക്കുക. ഇപ്പൊ ഖുർആൻ ഇഫ്ലാക്കുന്ന കാര്യം, ഒരൊറ്റടിക്ക് ഇപ്പോ ഒരു സൂറത്തുൽ ബഖറ ഇഫ്ലാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. അപ്പൊ അതിനൊരു പരിധി വെക്കുക, ഒരു പത്തായത്തെ ഒരു ദിവസം പഠിക്കാം. ഇപ്പൊ ലുഖ്മാൻ നമ്മളെടുത്തു, മാസങ്ങളായി തുടങ്ങിയിട്ട് അല്ലെ, 18-19 ആയത്തെത്തി. 19 ആയത്തുകൾ ഈഫുള്ളായിട്ടുണ്ടാവും. ഇത് ആവേശം കൊണ്ട് 19 ആയത്തും പഠിക്കാത്ത ആളുകളല്ലേ? എത്ര മാസം കൊണ്ട് നമ്മൾ 19 ആയത്തെടുത്ത്? അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ അതിലൊരുപാട് ഖയറുകളുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പതിവായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമതൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചില ആളുകൾ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് യാത്ര കൊണ്ടാകാം, രോഗം കൊണ്ടാകാം, അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാകാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദുമായിട്ട് ബന്ധപ്പെട്ടാകാം. അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ 6 നോമ്പ് നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരു നിയ്യത്ത് വെച്ചിട്ട് പറ്റുമോ? 6 നോമ്പ് നിൽക്കുക, അല്ലെങ്കിൽ ആ പിന്നെ നിയ്യത്ത് എന്താണ്? റമദാനിൽ നോമ്പ് കഥാ വീട്ടുകയാണെന്നുള്ള നിയ്യത്ത്. എന്നിട്ട് ആ നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? 6 നോമ്പ് നിൽക്കുക. അത് ശരിയല്ല എന്നുള്ളതാണ് പിന്നെ ഉലമാക്കൾ അതിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഞാനത് സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് ആദ്യം 6 നോമ്പ് നിൽക്കണം, എന്നിട്ടാണ് എന്താ ചെയ്യേണ്ടത്? പിന്നെ അല്ല, ആദ്യം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവിട്ടണം, എന്നിട്ടാണ് 6 നോമ്പ് നിൽക്കേണ്ടത്. അപ്പൊ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് നോറ്റുവിട്ടാനുള്ള നോമ്പുകൾ നോൽക്കുക, അതിനുശേഷം 6 നോമ്പ് നോൽക്കുക. ഇനി 2 നിയ്യത്ത് കൊണ്ട് അത് പറ്റൂല എന്നുള്ളതാണ് ഉലമാക്കളൊക്കെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് വേറെ തന്നെ നിയ്യത്ത് വെച്ചിട്ട് വേറെ തന്നെ ദിവസങ്ങളിൽ 6 നോമ്പ് നോൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവിട്ടു. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്.